നാമം വാഴ്ത്തപ്പെടുമാറാവട്ടെ. ഇന്ന് ഈ സീനിയർ സിറ്റിസൺ സൺഡേയിലെ നിങ്ങളുടെ മുൻപാകെ നിൽക്കുവാൻ തക്കവണ്ണം ലഭിച്ച വലിയ ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇതിന് അവസരം നൽകി തന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും സീനിയർ ഫെലോഷിപ്പിനോടും ഉള്ള പ്രത്യേക നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മൂന്ന് ശ്രേഷ്ഠരായ വൈദികളുടെ മുന്നിൽ തിരുവചനവുമായിട്ട് നിൽക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പതർച്ച എൻ്റെ മുഖത്തുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. എങ്കിലും എന്നിൽ നിന്ന് വരുന്നതായുള്ള തെറ്റുകൾ തിരുത്തുവാൻ അവരുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ അസൈൻമെൻ്റ് എനിക്ക് തന്നപ്പോൾ ഉടനെ തന്നെ ഞാൻ ആദ്യമായിട്ട് ഇൻ്റർനെറ്റാണ് സെർച്ച് ചെയ്തത്. സീനിയർ ഫെലോഷിപ്പിനെ പറ്റി അല്ലെങ്കിൽ സീനിയേഴ്സിനെ പറ്റി എന്തെങ്കിലും പറയണമല്ലോ അതിനു വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഏതാണ്ട് ഇപ്രകാരമാണ്. അതായത് സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ സന്ധി വേദനകൾക്കനുസരണമായിട്ട് അടുത്ത 24 മണിക്കൂറത്തെ വെതർ ഫോർകാസ്റ്റ് ചെയ്യുവാൻ കഴിയുള്ളവരാണെന്നാണ് കണ്ടത്. പക്ഷേ അത് ചുമ്മാതാണ് കേട്ടോ, 5-8 മണിക്കൂറേ പറയാൻ നോക്കൂ. അതുപോലെ തന്നെ ഈ സീനിയേഴ്സ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേറൊരു വ്യത്യാസം കൂടെ ഉണ്ട്. നമ്മുടെ വാല്യൂ സിസ്റ്റത്തിനൊക്കെ ഒരു ചേഞ്ച് വരും. ഒരു 20 വർഷം മുൻപ് ഒരു ക്വാർട്ടർ ഇവിടെ നിലത്ത് കിടന്നുണ്ടെങ്കിൽ അത് എപ്പോൾ എടുത്തു എന്ന് ചോദിച്ചാൽ മതി. ഇപ്പോൾ അത് ഏകദേശം ഒരു $20 ആയിട്ടുണ്ട്. അതും ഏതാണ്ട് ബെത്സയിദയിലെ കഥ പോലെ. ഞാൻ ചെല്ലുന്നതിന് മുമ്പേ ദൈവനാമത്തിന് സ്തോത്രം. ഞാനിപ്പോഴിവിടെ നിന്നുകൊണ്ട് പീറ്റർ ബോറോ, വില്ലീസ്, വെസ്റ്റ് ഗ്രാൻഡ്ബ്രുവാഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ തെളിഞ്ഞതായിട്ടുള്ള ചില മുഖങ്ങളുണ്ട്. ചില മുഖത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 100 വാട്ടിൻ്റെ ബൾബ് കത്തിച്ചു വെച്ചതായിട്ടുള്ള പ്രകാശങ്ങളാണ്. ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എന്താണെന്ന് പോലും അറിയത്തില്ല. പിന്നെ കുറേ ആളുകൾക്ക് ഇത് ഡിട്രോയിറ്റിലുള്ള ചില സ്ട്രീറ്റ്സാണ് എന്നറിയാം. എന്നാൽ ഈ തെളിഞ്ഞതായിട്ടുള്ള മുഖങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാലഘട്ടം ആയിരുന്നു അത് എന്നുള്ളത്. അന്ന് അവരുടെ ബാങ്കുകളിലെ ബാലൻസിന് ഇത്രയും പൂജ്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഹൃദയം നിറഞ്ഞതായിട്ടുള്ള ഒരു സന്തോഷമുണ്ടായിരുന്നു. അന്ന് അവരുടെ വീടുകളിൽ ഇത്രയും സ്റ്റഫുകളൊന്നുമില്ലായിരുന്നു. എന്നാൽ ദേ ഹാഡ് ഈച്ച് അതർ. അന്ന് കാറുകളൊന്നും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നില്ല, അതൊക്കെ ഒരു കമ്മ്യൂണിറ്റി പ്രോപ്പർട്ടി ആയിരുന്നു. ഇന്നലെ ജോജി അച്ഛന് റിട്രീറ്റിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, റിട്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ബാക്ക്. അതുകൊണ്ട് ഞാനൊരു സ്റ്റെപ്പ് ബാക്ക് ചെയ്തത് മാത്രമാണ് ഇത്. എന്നാൽ നിങ്ങൾക്ക് ചുറ്റും ഇരിക്കുന്നതായിട്ടുള്ള ഈ പുഞ്ചിരിക്കുന്ന മുഖങ്ങളുണ്ടല്ലോ, ആ മുഖങ്ങളാണ് ഇന്ന് സമർപ്പണ പ്രാർത്ഥയിൽ ഈ ഡയസിസ് ഉണ്ടാകുവാനും ഈ സഭകൾ ഉണ്ടാകുവാനും കാരണമായിട്ടുള്ള വ്യക്തികൾ. ഈ മാന്യ വ്യക്തികളുടെ മുൻപിൽ ഞാനൊരു ബിഗ് സല്യൂട്ട് അർപ്പിച്ചുകൊണ്ട് എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ഒന്നാം പാഠമായിട്ട് നമ്മൾ വായിച്ച വേദഭാഗം സാധാരണ സീനിയർ സിറ്റിസൺ സൺഡേയിൽ വായിക്കുന്നതും സീനിയേഴ്സ് അതിൻ്റേതായിട്ടുള്ള എല്ലാ ഫംഗ്ഷനിലും തിരഞ്ഞെടുക്കുന്നതായിട്ടുള്ള ഒരു വേദഭാഗമാണത്. അത് യോശുവയും കാലേബും തമ്മിലുള്ള ഒരു സംസാരത്തിൻ്റെ ഭാഗമാണത്. അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അതിൽ ഇന്ന് ഞാൻ പ്രത്യേകമായിട്ട് വായിക്കുവാൻ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഭാഗം യോശുവ 14:9-12 വരെയുള്ള വാക്യങ്ങൾ. അതിപ്രകാരം വായിക്കുന്നു: നീ എൻ്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽവച്ച ദേശം നിനക്കും നിൻ്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് മോശ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. മരുഭൂമിയിൽ സഞ്ചരിച്ച കാലത്ത് യഹോവ മോശയോട് ഈ വാക്ക് കൽപ്പിച്ചത് മുതൽ ഈ 45 സംവത്സരത്തോളവും എന്നെ ഇതാ താൻ അരുളിച്ചെയ്തതുപോലെ ജീവനോടെ വച്ചിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലെ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്കിയർ അവിടെ ഉണ്ടെങ്കിലും ഉണ്ടേ എന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പും ഉള്ളവ എന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടേ എങ്കിൽ താൻ അരുളിച്ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. ഇതിൽ നിന്ന് 3 കാര്യങ്ങളാണ് വളരെ എളുപ്പം പറഞ്ഞു പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. 1, കാലേബിനെ സംബന്ധിച്ചിടത്തോളം ഹീ ഈസ് എ മാൻ ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. 2, മോശയാൽ സാക്ഷ്യം കൊണ്ടവനായിരുന്നു. 3, സമർപ്പണം ഉള്ളവനായിരുന്നു. ഞാൻ ആ അവസാന വായിച്ച ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച മല ഇപ്പോൾ എനിക്ക് തരിക. അനാക്കിയർ അവിടെ ഉണ്ടേ എന്നും പട്ടണങ്ങൾ വലിപ്പവും ഉറപ്പുമുള്ളവ എന്നും നീ അന്ന് കേട്ടിട്ടുണ്ടല്ലോ. യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളിച്ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. അതെ, ഈ മനുഷ്യൻ ഇങ്ങനെയാണ്. 85 വയസ്സായ ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ് അത്. ഇതോട് ചേർത്ത് വായിക്കേണ്ടതായിട്ടുള്ള വേദഭാഗം സംഖ്യാപുസ്തകം 14 ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. യോശുവയുടെ 14 സംഖ്യയുടെ 14 ചേർന്ന് പോകുന്നതായിട്ടുള്ള വാക്യങ്ങളാണ്. അവിടെ സംഭവം നമുക്കറിയാവുന്നതാണ്, കഥയല്ല സംഭവം എന്നുള്ള പ്രത്യേകം ഓർക്കണം. പലപ്പോഴും ഇതൊക്കെ കഥകളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും അത് കഥകളായിട്ട് മാത്രം മനസ്സിൽ വെച്ചു പോകുന്ന ഒരു പതിവുണ്ട്. നമ്മൾ ഇത് സംഭവമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. ഇതോടെ ചേർത്ത് വായിക്കുമ്പോഴേ നമ്മൾ ഇപ്രകാരം കാണുന്നു: ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. സംഖ്യാപുസ്തകം 14:7-8 വാക്യങ്ങളാണ് ഞാൻ ഈ വായിക്കുന്നത്. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവന്ന് നമുക്ക് അത് തരും. അത് നമുക്കറിയാവുന്ന ഭാഗമാണ്. 12 ദേശം ഉറ്റുനോക്കുവാനായിട്ട് പോയതിന് ശേഷം മടങ്ങി വന്നിരിക്കുന്ന വന്നിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കുകയാണ്. 10 അവിടെയുള്ള ഭീകരന്മാരെ പറ്റിയുള്ള റിപ്പോർട്ടുകളൊക്കെ കൊടുത്തു. അവർ കൊടുത്തതായിട്ടുള്ള റിപ്പോർട്ട് ഏതാണ്ട് ഇപ്രകാരമാണ്. സംഖ്യ 13:33, അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്കിയ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും അങ്ങനെ തന്നെ. അത്ര പ്രോമിസിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ലത്. ഞങ്ങൾക്ക് തന്നെ വെട്ടുക്കിളികളെ പോലെ തോന്നി, അവർക്കും അങ്ങനെ തന്നെ. അതായത് മല്ലന്മാരെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പരിചയമുള്ള ഒരു മല്ലനുണ്ട്, ഗോലിയാത്ത്. ഗോലിയാത്തിൻ്റെ 1 Samuel 17:4 ആറ് മുഴവും ഒരു ചാണും എന്നാണ് അവൻ്റെ ഉയരം പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്ക് പ്രായമുള്ളവർക്കൊക്കെ അറിയാം, പണ്ട് മുഴം അളന്നിരുന്നത് ഒരു കൈ ഇതാണ്, ഏകദേശം 18 ഇഞ്ച്. അതായത് അത് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 9 അടി 7 ഇഞ്ചായിരുന്നു ഗോലിയാത്തിൻ്റെ ഉയരം എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒരു ബാശാൻ രാജാവിൻ്റെ ഉയരം രേഖപ്പെടുത്തിയിരിക്കുന്നത് 11 അടി 10 ഇഞ്ചെന്നാണ്. അതായത് ഞാൻ പറഞ്ഞത് ഈ മല്ലന്മാരെന്ന് പറയുമ്പോൾ ഒരു ആവറേജ് യഹൂദൻ്റെ ഉയരം 5 അടി 3 ഇഞ്ചാണ്. അവിടെയാണ് വെട്ടുക്കിളിയെപ്പോലെ തോന്നിയെങ്കിൽ അത് വലിയ അത്ഭുതമുള്ള കാര്യമല്ല. എന്നാൽ മല്ലന്മാരും അതികായന്മാരും ഒരു റിയാലിറ്റി ആയിരിക്കെ വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറാത്തവൻ എന്ന ഉത്തമ ബോധ്യം ഉള്ളതുകൊണ്ടാവാം മല്ലന്മാരുടെ ആ ദേശം അത്രയും നല്ല ദേശമായിട്ട് യോശുവയ്ക്കും കാലേബിനും തോന്നിയത്. നമുക്കൊരു പറച്ചിലുണ്ടല്ലോ, ആറ്റിറ്റ്യൂഡ് ഡിസൈഡ്സ് ആൾട്ടിറ്റ്യൂഡ്. നമ്മുടെ ഇടയിൽ തന്നെ ഇങ്ങനെയുള്ള ചില്ലറില്ലേ? ഗുരുതരമായ രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് അടുത്ത പ്രസംഗത്തിനുള്ള കുറിപ്പ് തയ്യാറാക്കുന്ന ദൈവദാസന്മാർ, സീരിയസ് ആയിട്ടുള്ള ഒരു സർജറിക്ക് പോകുമ്പോൾ അടുത്ത വെക്കേഷൻ പ്ലാൻ ചെയ്തുകൊണ്ട് പോകുന്നവർ, ദേ ആർ പീപ്പിൾ ഓഫ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹ അനുഭവമായിരിക്കും. രണ്ടാമതായിട്ട് നാം കാണുന്നത് സാക്ഷ്യം കൊണ്ടവനായിരുന്നു കാലേബ് എന്നാണ്. സാക്ഷ്യം ഉള്ളവനെന്നല്ല ഞാൻ പറഞ്ഞത്, സാക്ഷ്യം കൊണ്ടവൻ. സാക്ഷ്യമുള്ളവർ അനേകർ ഇവിടെ ഉണ്ട്. ഒരു സാക്ഷ്യത്തിനായിട്ട് അച്ഛൻ ഒരു ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ആദ്യത്തെ മിനിറ്റിൽ എഴുന്നേൽക്കുന്ന 10 പേരിൽ ഒരാൾ ഞാനായിരിക്കും. എന്നാൽ എന്നെപ്പറ്റി എത്ര പേര് ദൈവത്തോട് പറ്റി നിന്നവൻ എന്ന് സാക്ഷ്യം പറയും. അതും ആ ഭാഗം നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മോശ പറയുന്നത് എൻ്റെ ദൈവത്തോട് പറ്റി നിന്നവനാണെന്ന്, അല്ലാതെ കാലേബിൻ്റെ ദൈവത്തോടെന്നല്ല പറയുന്നത്, എൻ്റെ ദൈവത്തോട്. ഈ പുതിയ നിയമ കാലത്ത് ജീവിക്കുന്നവരായിട്ടുള്ള നമുക്ക് ദൈവം ഒരു വ്യക്തി അനുഭവമാണ്. എന്നാൽ പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനതയോട് ദൈവം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു, ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ, നിന്നോട് സംസാരിച്ചാൽ മതി, നീ വന്ന് കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി. കാരണം യഹോവയുടെ ശബ്ദം അത്ര ഭീകര ശബ്ദമായിരുന്നു, അത് കേൾക്കുവാനുള്ള പ്രാപ്തി അവർക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് മോശ പറയുന്നത് എൻ്റെ ദൈവത്തോട് നീ ചേർന്ന് നിന്നവനാകുന്നു എന്ന് കാലേബിനെ പറ്റി പറയുന്നത്. ഇന്ന് ഈ നിറഞ്ഞിരിക്കുന്ന പള്ളിയിൽ ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യുകയാണ് എങ്കിൽ എത്ര പേര് പറയും ഈ രാജൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന്? നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് എൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് ചോദിച്ച് നിങ്ങളോട് തന്നെ ഒന്ന് ചേർത്ത് എൻ്റെ പേരിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേര് വെച്ച് നിങ്ങളോട് തന്നെ ഒന്ന് ചോദിച്ച് നോക്കിക്കേ. കഴിഞ്ഞ ആഴ്ച എൽ സി കൊച്ചമ്മ തൻ്റെ പ്രസംഗമധ്യെ നവോമിയുടെയും രൂത്തിൻ്റെയും കാര്യം പറയുകയുണ്ടായി. വാഗ്ദത്ത ദേശത്തു നിന്നും വിലക്കപ്പെട്ട ദേശത്തേക്ക് തൻ്റെ ഭർത്താവിൻ്റെ ഇംഗിത പ്രകാരം നവോമി കടന്നുപോയി. എന്നാൽ അവൾ തിരിച്ചു വരുമ്പോൾ അന്യജാതിക്കാരിയായ രൂത്ത് അവളോട് കൂടെ വരുന്നു. അവൾക്കൊരു സാക്ഷ്യമുണ്ട്, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഇന്നലെ സീനിയർ ഫെലോഷിപ്പിന് എൻ്റെ റിട്രീറ്റ് അറ്റൻഡ് ചെയ്തവർ ബഹുമാനപ്പെട്ട ബിനു ജോസഫ് അച്ഛനിൽ കൂടി കേൾക്കുകയുണ്ടായി, നാം ദൈവത്തിൻ്റെ പത്രം ആണ് എന്ന്. എന്താണ് മറ്റുള്ളവർ നമ്മിൽ നിന്നും വായിച്ചറിയുന്നത്? നാം ചിന്തിക്കേണ്ടതുണ്ട്. മത്തായി 5:16 പറയുന്നു, അങ്ങനെ എന്ന് പറയുന്നത് അതിന് മുമ്പിലത്തെ വാക്യം, തണ്ടിന്മേൽ കത്തിച്ചു വെച്ച വിളക്ക് പോലെ ശോഭിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം പറയുകയാണ്, അങ്ങനെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നമ്മുടെ മുൻ വെളിച്ചം മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുന്നുണ്ടോ? കാലേബ് പറയുന്നു, ഞാൻ യഹോവയോട് പറ്റി നിന്നു എന്ന്. 45 വർഷങ്ങൾക്ക് മുമ്പ് മോശ പറഞ്ഞു, കാലേബ് യഹോവയോട് പറ്റി നിൽക്കുന്നു എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇന്നലകളെ നോക്കി നമുക്ക് ഇന്ന് പറയുവാൻ സാധിക്കുമോ, ഞാൻ യഹോവയോട് പറ്റി നിന്നു എന്ന്? മുന്നോട്ട് പോകട്ടെ. 3rd, സമർപ്പണം ഉള്ള ജീവിതം. 14th സംഖ്യാപുസ്തകം 14th 8th മല്ലന്മാരുടെ വിവരണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ജനത്തിൻ്റെ ഹൃദയം മടുത്തുപോയിരിക്കുന്ന സമയത്ത് കാലേബും യോശുവയും കൂടെ ജനത്തോട് പറയുന്നതാണ്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ, ഈ മല്ലന്മാരും ഈ അതികായകന്മാരും നമ്മുടെ മുന്നിൽ ഒന്നുമല്ല. അത് 14:9 ഇപ്രകാരം നാം കാണുന്നു, നമ്മോട് കൂടി യഹോവ ഉള്ളതുകൊണ്ട്. അവര് എത്ര തന്നെ ബലവാന്മാരായിരുന്നാലും യഹോവ നമ്മളോട് കൂടെ ഉള്ളതുകൊണ്ട്. ഇന്ന് നാം വായിച്ചതായിട്ടുള്ള യോശുവ 14 നാം കാണുന്നു, 45 കഴിഞ്ഞു, 85 യോശുവ പറയുന്നു, 40 ആരോഗ്യവും ചുറുചുറുക്കും എനിക്ക് ഇന്നുമുണ്ട്. എന്നാൽ തൻ്റെ ബലത്തിലല്ല അവൻ ആശ്രയിക്കുന്നത്. അതിൻ്റെ അവസാന 12th അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ താൻ അരുളി ചെയ്തതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. സാധാരണഗതിയിൽ നാം എപ്പോഴാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്? നല്ല നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മൾ പഠിച്ച പണി 18 നോക്കിയിട്ട് ഒത്തില്ലെങ്കിൽ എന്നാൽ പിന്നെ ഇനി യഹോവയുടെ കയ്യിലിരിക്കട്ടെ എന്ന് പറയും. ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നു കഴിയുമ്പോൾ എന്നാൽ ഇനി നമുക്ക് പ്രാർത്ഥനയിലേക്ക് നോക്കിക്കളയാമെന്നുള്ള ഒരു ചിന്താഗതി അല്ലയോ നമ്മുടെ കയ്യിലുള്ളത്? അല്ലാത്തതെല്ലാം നമ്മുടെ ബല കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും നേടാം എന്നുള്ള ഒരു അതിധൈര്യത്തിലല്ലേ നാം മുന്നോട്ട് ജീവിക്കുന്നത്? എന്നാൽ ഇവിടെ കാലേബിൻ്റെ ജീവിതം നമ്മളെ കാണിക്കുന്നത്, നമ്മളുടെ അവസാനത്തെ ഉത്തരമല്ല ദൈവം, നമ്മളുടെ ആദ്യത്തെയും. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും നമ്മുടെ സകല ആവശ്യങ്ങൾക്കും മതിയായവനായി ദൈവത്തിൽ നമ്മുടെ സമസ്ത ആശ്രയം വെച്ചുകൊണ്ട് ഓരോ ദിവസവും നാം മുന്നോട്ട് ജീവിക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, നാം ഒരു പുതിയ ആഴ്ചയ്ക്കായിട്ട് ഒരുങ്ങുകയാണ്. നമ്മുടെ മുൻപിൽ അനേക മല്ലന്മാരുണ്ട്. ഏറ്റവും ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയപ്പെടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കും കൗമാരപ്രായത്തിലിരിക്കുന്ന നമ്മുടെ പ്രിയ മക്കൾക്കും മുന്നിലും അനേക പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷേ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് വളരെ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, ഒരു പ്രശ്നങ്ങളെ അല്ലായിരിക്കാം. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് റിയൽ. അത് അവർക്ക് മല്ലന്മാർ തന്നെ. നമുക്ക് നമ്മുടെ ജോലിയിലെ പ്രശ്നങ്ങളുണ്ട്, കുടുംബത്തിലെ പ്രശ്നങ്ങളുണ്ട്, ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വാർദ്ധക്യം എന്ന അതിമല്ലനുണ്ട്. അവിടെയാണ് കാലേബിനെ പോലെ നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത. ഈ വിശുദ്ധ ആരാധനയും ദൈവാശ്രയവും അത് തന്നെയാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ഇന്ന് നാം ആരാധനയ്ക്കായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നു. ഒരു സ്റ്റെപ്പ് ഞാൻ പുറകോട്ടൊന്ന് എടുക്കട്ടെ. ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങിയാണോ വന്നത്? വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നാം ഒരുങ്ങുകയാണ്. ഞാൻ ഇത് പറയണം എന്ന് ആഗ്രഹിച്ചതായിട്ടുള്ള ഒരു വിഷയമല്ല. ഞാൻ ആദ്യം ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോൾ പ്രിപ്പയർ ചെയ്തു എങ്കിലും പിന്നീട് ഇത് ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ പ്രയർ മീറ്റിംഗ് കഴിഞ്ഞ് ഹാളിൽ വെച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യവുമില്ലാതെ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ളൊരു വിഷയം പൊങ്ങി വന്നു. അതിനുശേഷം ഇന്നലെ ബഹുമാനപ്പെട്ട ജോജി അച്ഛന് വിശുദ്ധ കുർബാനയെപ്പറ്റി പറയുകയുണ്ടായി. ആരെങ്കിലും ഇതിന് ശേഷം ഒന്ന് അന്വേഷിക്കണം ഈ തീക്കട്ട എന്താണെന്നുള്ളത്. തീക്കട്ടയിൽ നിന്നാണ് അച്ഛൻ സ്പൂൺ എടുത്ത് നമ്മുടെ വായിലേക്ക് വീഞ്ഞ് പകർന്നു തരുന്നത്. ഓർത്തോണം. നാം ഒരുക്കത്തോടു കൂടിയാണോ വന്നിരിക്കുന്നത്? നാം ഒരുക്കത്തോടു കൂടിയാണോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? നേരത്തെയൊക്കെ കുമ്പസാര പ്രാർത്ഥന ചൊല്ലുന്നതിന് മുൻപേ പറയുമായിരുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ളവർ. നാം ഒരുക്കത്തോടു കൂടിയാണോ വന്നിട്ടുള്ളത്? ഒരുക്കത്തോടു കൂടിയാണോ നാം ദേവാലയത്തിൽ ഇരിക്കുന്നത് എന്ന് നാം ശോധന ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ചില ആഴ്ച കഴിഞ്ഞ കുറേ ആഴ്ചകളിലായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥനകൾ അച്ഛൻ മധുബായിക്കുള്ളിൽ കഴിക്കുമ്പോൾ പല പ്രാവശ്യം നിശബ്ദരായിട്ടിരിക്കുവാൻ നമ്മോട് ആവശ്യപ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ലേ? നാം ഒരുക്കത്തോടു കൂടിയാണോ ദേവാലയത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് പ്രിയമുള്ളവരെ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന് കോരിന്ത്യർ 11:20-30 വാക്യങ്ങൾ സൗകര്യം പോലെ ഒന്ന് വായിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ്. ആ ഭാഗം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രത്യേകിച്ച് 27-29 വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ പ്രിപ്പറേഷനോടുകൂടി അല്ലാതെ ഒരിക്കലും, പൂർണ്ണമായിട്ടുള്ള ഒരുക്കത്തോടുകൂടി അല്ലാതെ നമുക്കൊരിക്കലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരുക്കത്തോടുകൂടി വരുമ്പോഴാണ് ദൈവ കൃപ നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ദേവാലയത്തിൽ കടന്നു വരുന്നത് പതിവായിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ അതൊരു വെറും പതിവായി പോകരുത്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് ഒരു പതിവായിരിക്കുന്നത് നല്ലതാണ്. എന്നാൽ അതൊരു വെറും പതിവായി പോകരുത്. വിശുദ്ധ കുർബാന ഒതുക്കത്തിൽ വന്ന് എളുപ്പത്തിൽ കൊണ്ടുപോകേണ്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷയല്ല. ഒരുക്കത്തോടുകൂടി വന്ന് പുതുക്കം പ്രാപിച്ചു പോകേണ്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, ഒരുക്കത്തോടുകൂടി വന്ന് പുതുക്കം പ്രാപിച്ച് നാം കടക്കുന്നതായിട്ടുള്ള പുതിയ ആഴ്ചയിൽ മല്ലന്മാരെ നേരിടുവാൻ തക്ക ശക്തി പ്രാപിച്ചുകൊണ്ട് ഇവിടുന്ന് കടന്നു പോകുവാൻ സാധിക്കേണ്ടതാണ്. അതിന് ദൈവമായ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കുമാറാകട്ടെ.